ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യ. ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ അതിപ്രധാനമാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നഗരത്തിന് പുറത്തുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഇന്ത്യൻ എംബസി. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യമർപ്പിച്ച് ഭക്തജനലക്ഷങ്ങൾ. പ്രാർത്ഥനാ സായൂജ്യത്താൽ മനം നിറഞ്ഞ് അനന്തപുരി. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം അയൽ തീരദേശ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ മറ്റന്നാൾ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ICC 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം സംഭാഷണത്തിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യ. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 1 കോടിയിലധികം ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ടെന്നും ഇവരുടെ സുരക്ഷ അതിപ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നഗരത്തിന് പുറത്തുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഇറാനിലെ ഇന്ത്യൻ എംബസി. വർദ്ധിച്ച അപകട സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഇറാനിൽ ഇപ്പോഴും തുടരുന്ന മറ്റ് ഇന്ത്യൻ പൌരന്മാരോട് നിലവിലെ സ്ഥലങ്ങളിൽ തന്നെ തുടരാനും ജാഗ്രത പാലിക്കാനും എംബസി ആവശ്യപ്പെട്ടു. കഴിയുന്നതും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നും പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ സേന നിലവിൽ ശക്തമായ ആക്രമണം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാനും ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിലെ US വ്യോമതാവളത്തിന്റെ കമാൻഡ് കെട്ടിടം തകർത്തതായി ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു. സൌദിയിലെ റിയാദിൽ US എംബസിക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ചെറിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. അതേസമയം ഇറാനിലെ നഥാൻസ് ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിലവിൽ ആണവ വികിരണ ഭീഷണിയില്ലെന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സ്ഥിരീകരിച്ചു. ഖത്തറിലുണ്ടായ ഷെൽ ആക്രമണത്തിൽ തൃശൂർ ചാവക്കാട് സ്വദേശിക്ക് പരിക്കേറ്റതായി നോർക്ക അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ സഹായത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിച്ച് നോർക്ക റൂട്ട്സ്. പ്രവാസി കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക നോർക്ക ഹെൽപ്പ് ലൈൻ പ്രവർത്തനം തുടരുന്നതായി നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
പ്രവാസി കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക നോർക്ക ഹെൽപ്പ് ലൈൻ പ്രതിസന്ധി ഉടലെടുത്ത ആദ്യ മണിക്കൂറുകൾ തന്നെ സജ്ജീകരിച്ചു. ഹെൽപ് ഡെസ്ക് നമ്പറുകളിൽ ഇതുവരെയായി 666 കോളുകളാണ് ലഭിച്ചത്. സഹായം ആവശ്യപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയം, അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾ, ലോക കേരള സഭാംഗങ്ങൾ, പ്രവാസി സംഘടനകൾ, പ്രമുഖ വ്യക്തികൾ, വളണ്ടിയർമാർ എന്നിവരുമായി ഏകോപിപ്പിച്ച് സഹായം ഉറപ്പുവരുത്തുന്നു. കൂടാതെ ന്യൂഡൽഹിയിലെ കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ യാത്രാമധ്യ ട്രാൻസിറ്റ് വിസയിലും ഗൾഫിലെ വിമാനത്താവളങ്ങളിലും ഹോട്ടലുകളിലും കുടുങ്ങിയവർ, ആക്രമണ ഭീതി കാരണം താമസസ്ഥലം മാറേണ്ടി വരുന്നവർ, രോഗികൾ, അടിയന്തരമായി കേരളത്തിലേക്ക് പുറത്തേക്കും സഞ്ചരിക്കേണ്ടവർ തുടങ്ങിയവരെയാണ് കൂടുതലായി നോർക്ക ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടുന്നത്.
പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത GCC രാജ്യങ്ങളിലെ ലോക കേരള സഭ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗം ഇന്ന്. ഗൾഫ് മലയാളികളുടെ നിലവിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ചേരുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യമർപ്പിച്ച് ഭക്തജനലക്ഷങ്ങൾ. പ്രാർത്ഥനാ സായൂജ്യത്താൽ മനം നിറഞ്ഞ് അനന്തപുരി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെ ആരംഭിച്ച പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം 9:45 പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ തിരുവനന്തപുരം നഗരം യാഗശാലയായി മാറുകയായിരുന്നു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും നഗരത്തിലും ജില്ലയിലെ വിവിധയിടങ്ങളിലും ഭക്തർ പൊങ്കാലയർപ്പിച്ചു. ഭക്തജനങ്ങൾക്കായി വിപുലമായ സൌകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയത്. കുടിവെള്ളം, ഭക്ഷണം, ടോയ്ലറ്റ്, മെഡിക്കൽ ടീം തുടങ്ങിയവയോടൊപ്പം യാത്രാ സൌകര്യത്തിനായി KSRTCയും റെയിൽവേയും കൂടി ഒത്തുചേർന്നതോടെ ഭക്തർ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പൊങ്കാലയർപ്പിച്ച് മടങ്ങി. ഉച്ചയ്ക്ക് 2:15 നിവേദ്യ ചടങ്ങുകൾ നടന്നത്. 350 പൂജാരിമാരെയാണ് നിവേദ്യത്തിനായി നിയോഗിച്ചത്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞയുടൻ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തിയും ആരംഭിച്ചിരുന്നു. ഇത്തവണ 3500 തൊഴിലാളികളാണ് ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തത്.
ജനങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെയെന്നും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം അയൽ തീരദേശ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കൊച്ചിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ദേശീയ മത്സ്യബന്ധന വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആമകൾ ഉൾപ്പെടാതെ മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള ഉപകരണങ്ങളുടെ വിതരണവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ മറ്റന്നാൾ ആരംഭിക്കും. 3000 കേന്ദ്രങ്ങളിലായി 4.5 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പൊതുപരീക്ഷകൾ മറ്റന്നാളും 2st പരീക്ഷകൾ വെള്ളിയാഴ്ചയും ആരംഭിക്കും. ഗൾഫ് മേഖലയിൽ മറ്റന്നാളത്തെ SSLC പരീക്ഷയും മാർച്ച് 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും മാറ്റിവച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യയിലെ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിൽ ഈ മാസം 5, 6 തീയതികളിൽ നടത്താനിരുന്ന 10, 12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾ മാറ്റിവച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE അറിയിച്ചു. മാറ്റിവച്ച പരീക്ഷകൾ എന്ന് നടക്കുമെന്ന കാര്യം ബോർഡ് പിന്നീട് അറിയിക്കും. ഈ മാസം 7 തീയതി മുതൽ നടക്കേണ്ട പരീക്ഷകളുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജ ശേഖരം രാജ്യത്തിനുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. മാലിന്യ ഭീഷണിക്കെതിരെ ഓരോ മലയാളിയെയും ഉണർത്താൻ ലക്ഷ്യമിട്ട് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി തയ്യാറാക്കിയ ക്ലീൻ കേരള ആൻതം പുറത്തിറങ്ങി. നൃത്തവും ഹിപ്ഹോപ്പ് റാപ്പും കോർത്തിണക്കിയാണ് ഗാനം ഒരുക്കിയിട്ടുള്ളത്. ഹോളി ആഘോഷവേളയിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഉത്സവമായ ഹോളി സാമൂഹിക ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന പരാതിയിൽ റിമാൻഡിലുള്ള 5 KSU പ്രവർത്തകരുടെ ജാമ്യ ഹർജി കോടതി തള്ളി. കണ്ണൂർ 1st മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇന്നലെ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടിരുന്നു. ICC 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം. ഈ മാസം 8 ഫൈനൽ. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പരിഷ്കാരങ്ങൾക്കുള്ള അംഗീകാരമായി കേന്ദ്ര ധനകാര്യമന്ത്രാലയത്തിൽ നിന്നും 2,924 കോടി രൂപയുടെ അധിക വായ്പ എടുക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതായി മന്ത്രി K.കൃഷ്ണൻകുട്ടി. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് തുക അനുവദിച്ചത്. കേരള സർവകലാശാലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ കെട്ടിടങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നവോത്ഥാന നായകനായ അയ്യ വൈകുണ്ഠസ്വാമിയുടെ പേരിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യ. ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ അതിപ്രധാനമാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നഗരത്തിന് പുറത്തുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഇന്ത്യൻ എംബസി. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ച് ഭക്തജനലക്ഷങ്ങൾ. പ്രാർത്ഥനാ സായൂജ്യത്താൽ മനം നിറഞ്ഞ് അനന്തപുരി. കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം അയൽ തീരദേശ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ മറ്റന്നാൾ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ICC 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.